ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 49 പേർ മരിച്ചു. ഇവരിൽ 11 മലയാളികൾ ഉൾപ്പെടെ 40 പേർ ഇന്ത്യക്കാർ. മരിച്ച 10 മലയാളികളെ തിരിച്ചറിഞ്ഞു. കുവൈത്ത് ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും മൃതദേഹങ്ങൾ വേഗത്തിൽ നാട്ടിലെത്തിക്കുന്നതിനുമായി വിദേശകാര്യ സഹമന്ത്രി കെ വി സിംഗ് ഇന്ന് കുവൈത്തിലെത്തും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലേക്ക് പോകും. കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും ഒഴിവാക്കി. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അമേരിക്ക 7 വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യ സൂപ്പർ 8. വാർത്തകൾ വിശദമായി. കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 49 പേർ മരിച്ചു. ഇതിൽ 40 പേർ ഇന്ത്യക്കാരാണെന്നും 50 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. 11 മലയാളികൾ മരിച്ചെന്നാണ് റിപ്പോർട്ട്. ഇവരിൽ 10 പേരെ തിരിച്ചറിഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
കൊല്ലം ഓയൂർ സ്വദേശി ഷമീർ, കോട്ടയം പാമ്പാടിയിലെ സ്റ്റെഫിൻ എബ്രഹാം സാബു, കാസർകോട് ചെങ്കള കുണ്ടടുക്കത്തെ രഞ്ജിത്ത്, തൃക്കരിപ്പൂരിലെ പി കുഞ്ഞിക്കേളു, പന്തളം സ്വദേശി ആകാശ്, പത്തനംതിട്ട വാഴമുട്ടം ഈസ്റ്റ് പി വി മുരളീധരൻ നായർ, കോന്നി സ്വദേശി സജു വർഗീസ്, പുനലൂരിലെ സാജൻ ജോർജ്, കൊല്ലം വെളിച്ചിക്കാല വടകോട് വിളയിൽ വീട്ടിൽ ലൂക്കോസ്, തിരുവല്ലയിലെ തോമസ് ഉമ്മൻ എന്നിവരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ്. പരിക്കേറ്റവരെ 5 ഗവൺമെന്റ് ആശുപത്രികളിലായാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് ശരിയായ ചികിത്സ ലഭിക്കുന്നുണ്ടെന്നും ഭൂരിഭാഗം പേരും സുഖം പ്രാപിച്ചു വരുന്നതായും മന്ത്രാലയം അറിയിച്ചു. അപകടം നടന്ന ഉടൻ കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡർ ആദർശ് സൊയ്ക്ക സംഭവസ്ഥലവും പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രികളും സന്ദർശിച്ചു. കുടുംബാംഗങ്ങൾക്ക് ബന്ധപ്പെടുന്നതിന് എംബസി ഹെൽപ്പ് ലൈൻ നമ്പർ ഏർപ്പെടുത്തി. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള പ്രമുഖ കമ്പനിയായ NBTCയിലെയും ഹൈവേ സൂപ്പർ മാർക്കറ്റിലെയും ജീവനക്കാരാണ് ദുരന്തത്തിൽപ്പെട്ടത്. ഇന്നലെ പുലർച്ചെയാണ് മൻഗഫ് ബ്ലോക്ക് 4 6-നില കെട്ടിടത്തിൽ തീ പടർന്നത്.
കുവൈത്ത് ദുരന്തത്തിൽ നിരവധി ഇന്ത്യൻ പൌരന്മാർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ അവലോകന യോഗം ചേർന്നു. ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. സാധ്യമായ എല്ലാ സഹായവും നൽകണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും മൃതദേഹങ്ങൾ വേഗത്തിൽ നാട്ടിലെത്തിക്കുന്നതിനുമായി കുവൈറ്റിലേക്ക് ഉടൻ പോകണമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിനോട് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇന്ന് വിദേശകാര്യ സഹമന്ത്രി കുവൈത്തിലെത്തും. മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. വിദേശകാര്യമന്ത്രി ഡോ ജയശങ്കർ, സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ദുരന്തത്തെക്കുറിച്ച് വിദേശകാര്യമന്ത്രി ഡോ ജയശങ്കർ കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹിയുമായി സംസാരിച്ചു. ഇക്കാര്യത്തിൽ കുവൈത്ത് അധികൃതർ നടത്തിയ ശ്രമങ്ങൾ അറിയിച്ചതായി ഡോ ജയശങ്കർ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ഉത്തരവാദിത്തം ഉറപ്പിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പരിക്കേറ്റവർക്ക് ആവശ്യമായ വൈദ്യസഹായം ലഭിക്കുന്നുണ്ടെന്ന് കുവൈത്ത് വിദേശകാര്യമന്ത്രി അറിയിച്ചു. വിദേശകാര്യ സഹമന്ത്രി കെ വി സിംഗ് ഇന്ന് കുവൈറ്റിലെത്തിയ ശേഷം സ്ഥിതി അവലോകനം ചെയ്യുമെന്നും ഡോ ജയശങ്കർ പറഞ്ഞു. കുവൈത്ത് ദുരന്തത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുശോചിച്ചു. ദുരന്തം അതീവ ദുഃഖകരമാണെന്ന് ഗവർണർ പറഞ്ഞു. കുവൈത്ത് തീപിടുത്തത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറിന് കത്തയച്ചു. കുവൈത്ത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇന്ത്യൻ എംബസിക്ക് നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. അപകടത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായതിൽ മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചു. മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ ഇടപെടൽ നടത്താൻ മുഖ്യമന്ത്രി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. കുവൈത്ത് ദുരന്തത്തിൽ ഇന്ത്യക്കാരടക്കം 49 പേരുടെ മരണത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അനുശോചിച്ചു. വാർത്ത ഏറെ ഞെട്ടലുളവാക്കുന്നതും അതീവ ദുഃഖകരവുമാണെന്ന് രാഹുൽ പറഞ്ഞു. കുവൈത്ത് തീപിടുത്തത്തിന്റെ സാഹചര്യത്തിൽ അടിയന്തര സഹായത്തിനായി നോർക്ക റൂട്ട്സ് ഗ്ലോബൽ കോൺടാക്ട് സെന്ററും കുവൈത്തിൽ ഹെൽപ്പ് ഡെസ്കും ആരംഭിച്ചു. കുവൈത്തിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾക്കായി വിദേശകാര്യ മന്ത്രാലയവുമായും കുവൈത്തിൽ ഇന്ത്യൻ സ്ഥാനപതിയുമായും സംസാരിച്ചതായി നിയുക്ത MP ഷാഫി പറമ്പിൽ അറിയിച്ചു. ആശുപത്രികളിൽ ചികിത്സ തേടിയവരെ സഹായിക്കാൻ പ്രത്യേക ടീമിനെ നിയോഗിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചതായും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. 3 ദിവസത്തെ G7 ഉച്ചകോടിക്ക് ഇന്ന് ഇറ്റലിയിലെ അപുലിയയിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. തുടർച്ചയായി 3 തവണ അധികാരമേറ്റ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശയാത്രയാണിത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
G7 ഉച്ചകോടിയിൽ നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. നിർമ്മിത ബുദ്ധി, ഊർജ്ജം, ആഫ്രിക്ക, മെഡിറ്ററേനിയൻ തുടങ്ങിയ വിഷയങ്ങളിൽ സെഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഉച്ചകോടിക്കിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും മറ്റു രാജ്യങ്ങളിലെ നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 1973 ഊർജ്ജ പ്രതിസന്ധിക്കിടെ സാമ്പത്തിക സഹകരണത്തിന് ഒരു വേദിയെന്ന നിലയിലാണ് G7 ഗ്രൂപ്പ് സ്ഥാപിതമായത്. US, കാനഡ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നിവയാണ് G7 അംഗരാജ്യങ്ങൾ. ഇന്ത്യ G7 രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നില്ലെങ്കിലും പ്രത്യേക ക്ഷണപ്രകാരമാണ് ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നത്. നരേന്ദ്രമോദി തുടർച്ചയായ 5ാം തവണയും ഇന്ത്യ 11ാം തവണയുമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്.
കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരളസഭയുടെ ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളും ഒഴിവാക്കി. നാളെയും മറ്റന്നാളും സമ്മേളനം നിശ്ചയിച്ച പ്രകാരം നടക്കും. ആഘോഷ പരിപാടികൾ ഉണ്ടാവില്ല. നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നാളെയും മറ്റന്നാളുമാണ് ലോക കേരളസഭ ചേരുക. 103 രാജ്യങ്ങളിൽ നിന്നും 25 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവാസി കേരളീയ പ്രതിനിധികൾ പങ്കെടുക്കും. 200-ലധികം പ്രത്യേക ക്ഷണിതാക്കളും ഇത്തവണ സഭയിൽ പങ്കെടുക്കുന്നുണ്ട്. പാർലമെന്റ് നിയമസഭാംഗങ്ങളും 4ാം ലോക കേരളസഭയുടെ ഭാഗമാണ്. എമിഗ്രേഷൻ കരട് ബിൽ 2021, വിദേശ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ, സുസ്ഥിര പുനരധിവാസം, നൂതന ആശയങ്ങൾ എന്നിവ ഉൾപ്പെടെ 8 വിഷയങ്ങളിൽ അവതരണങ്ങൾ നടക്കും. ഇതോടൊപ്പം 7 മേഖലാടിസ്ഥാനത്തിൽ ചർച്ചകളും സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് സൌദി അറേബ്യയിലെത്തിയ മുഴുവൻ ഹജ്ജ് തീർത്ഥാടകർക്കും യാത്രാപാസ് അനുവദിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചു. യാത്രാപാസ് ലഭിക്കാത്ത പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഹജ്ജിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി വി അബ്ദുറഹിമാൻ കേന്ദ്ര വിദേശകാര്യ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിമാർക്കും സൌദിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിനും കത്തെഴുതിയിരുന്നു. തുടർന്നാണ് അധികൃതർ പാസ് നൽകാൻ നടപടി വേഗത്തിലാക്കിയത്. തീർത്ഥാടകർക്ക് പുറത്തിറങ്ങാനും വിവിധ ആവശ്യങ്ങൾ നിർവഹിക്കാനും യാത്രാപാസ് ആവശ്യമാണ്. ഇത്തവണ കേരളത്തിൽ നിന്ന് 10201 പേരാണ് ഹജ്ജ് കർമ്മങ്ങൾക്കായി സൌദിയിൽ എത്തിയത്. കൊട്ടിയൂർ ക്ഷേത്രം വൈശാഖോത്സവത്തിലെ മകം കലംവരവ് ഇന്ന്. ഉച്ച ശിവേലിക്ക് ശേഷം സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടാകില്ല. അവസാനത്തെ പായസ നിവേദ്യമായ അത്തം ചതുശ്ശതം ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ച തൃക്കലശാട്ടോടെ വൈശാഖോത്സവം സമാപിക്കും. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ 7 വിക്കറ്റിന് അമേരിക്കയെ പരാജയപ്പെടുത്തി. വിജയത്തോടെ ഗ്രൂപ്പ് എയിൽ ഒരു കളി ശേഷിക്കെ ഇന്ത്യ സൂപ്പർ എട്ടിൽ പ്രവേശിച്ചു. ന്യൂയോർക്കിൽ ആദ്യം ബാറ്റ് ചെയ്ത അമേരിക്ക 110 റൺസ് നേടി. 111 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 10 പന്തുകൾ ബാക്കി നിൽക്കെ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. തുടക്കം മോശമായിരുന്ന ഇന്ത്യയെ 4ാം വിക്കറ്റിൽ ഒന്നിച്ച സൂര്യകുമാർ യാദവ് ശിവം ദുബൈ സഖ്യമാണ് വിജയത്തിലെത്തിച്ചത്. ഇരുവരും ചേർന്നെടുത്ത 72 റൺസാണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത്. അഷ്ദീപ് സിംഗ് 4 വിക്കറ്റ് വീഴ്ത്തി. ട്രിനിഡാഡിൽ ഇന്ത്യൻ സമയം രാവിലെ 6 ആരംഭിച്ച മത്സരത്തിൽ ന്യൂസിലാന്റിനെതിരെ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിംഗ് തകർച്ച. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് 9.3 ഓവറിൽ 5 വിക്കറ്റിന് 49 റൺസ് എടുത്തു. മറ്റൊരു മത്സരത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 ബംഗ്ലാദേശ് നെതർലാൻഡ്സിനെ നേരിടും. ഇറ്റലിയിൽ പെർവിയ ചലഞ്ചർ ടെന്നീസ് ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ സുമിത് നാഗൽ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടറിൽ ഇറ്റലിയുടെ അലസാൻഡ്രോ ജിയാനെസിനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. നാളെ ക്വാർട്ടർ ഫൈനലിൽ പോളണ്ടിന്റെ മാക്സ് കഫ്നിക്കോവ്സ്കിയെ നാഗൽ നേരിടും. പുരുഷന്മാരുടെ ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് ഇന്ത്യയുടെ എൻ ശ്രീറാം ബാലാജിയും ജർമ്മൻ പങ്കാളിയായ ആന്ദ്രെ ബെഗമാനും നെതർലാൻഡ്സ് ജോഡികളെ നേരിടും. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 10ാമത് എഡിഷൻ കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരിയിൽ ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമായി അടുത്തമാസം 25 മുതൽ 4 ദിവസങ്ങളിലായി നടക്കും. ദക്ഷിണേന്ത്യയിൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് പ്രോത്സാഹിപ്പിക്കുകയും അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയും ചെയ്യുക എന്ന മുഖ്യ ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് പന്തിരാങ്കാവിൽ ഭർതൃഗൃഹത്തിലുണ്ടായ പീഡനത്തെ തുടർന്ന് പരാതിക്കാരിയായ പെൺകുട്ടി മൊഴി മാറ്റിയ സംഭവം ഗൌരവമായാണ് കാണുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. കമ്മീഷന്റെ എറണാകുളം ജില്ലാതല സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. മൊഴി മാറ്റിയ സാഹചര്യം കൃത്യമായി പരിശോധിക്കുകയും വിശദമായി അന്വേഷിക്കുകയും വേണമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് പെൺകുട്ടിയുടെ അച്ഛൻ പരാതി നൽകിയിട്ടുണ്ട്. മൊഴി മാറ്റിയതായി സത്യവാങ്മൂലം കോടതി സമർപ്പിക്കാനും കേസ് തന്നെ ഇല്ലാതാക്കാനുമാണ് ശ്രമം നടക്കുന്നതെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. വൈപ്പിനിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ വനിതയെ അക്രമി സംഘം ക്രൂര മർദ്ദനത്തിനിരയാക്കിയ സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതായും അവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുവൈത്തിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 49 പേർ മരിച്ചു. ഇവരിൽ 11 മലയാളികൾ ഉൾപ്പെടെ 40ഓളം പേർ ഇന്ത്യക്കാർ. മരിച്ച 10 മലയാളികളെ തിരിച്ചറിഞ്ഞു. കുവൈത്ത് ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും മൃതദേഹങ്ങൾ വേഗത്തിൽ നാട്ടിലെത്തിക്കുന്നതിനുമായി വിദേശകാര്യ സഹമന്ത്രി കെ.വി. സിംഗ് ഇന്ന് കുവൈത്തിലെത്തും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലേക്ക് പോകും. കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരളസഭയുടെ ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും ഒഴിവാക്കി. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അമേരിക്കയെ 7 വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യ സൂപ്പർ 8ൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.